بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سأقدر أن الله في رمضان سورة ياسين تفسيرنا نمل طرابيه نشاشا شديد كان رديش كان إن شاء الله وفقني الله وإياكم لما يحبه ويرضاه. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബുൽ ആലമീനായവന്റെ സംസാരമാണിത്. അള്ളാഹു ഇത് പഠിക്കുന്നവർക്ക് എളുപ്പമാക്കുകയും പഠിക്കാൻ മുഅ്മിനുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വലഖദ് യസ്സറന്നൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഈ ഖുർആനിനെ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, അതുകൊണ്ട് ആരുണ്ട് പഠിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ വെച്ച് ഖുർആൻ പഠിക്കുക എന്നതിന് തീർച്ചയായും ശ്രേഷ്ഠത അധികമുണ്ട്. എവിടെ വെച്ചായാലും ഖുർആൻ പഠിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്. മസ്ജിദുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫി ബൈതി മിൻ ബുയൂതില്ലാഹ് യത്ലൂന ആയത്തില്ലാഹ് വയതദാറസൂന ബൈനഹും വയതദാറസൂനഹു ബൈനഹും യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് ഫീഹിമു സകീന وحفت عليهم الملائكة وغشيتهم الرحمة وذكرهم الله في من عنده. الله عند ഭവനങ്ങളിൽ ഒന്നിൽ ഖുർആൻ ഓതുകയും അത് പരസ്പരം പഠിക്കുകയും ചെയ്യാൻ വേണ്ടി ആര് ഏതൊരു കൂട്ടർ ഒരുമിച്ച് കൂടിയോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. അള്ളാഹുവിന്റെ സഖീനത്ത്, അവനിൽ നിന്നുള്ള സമാധാനം അവരിൽ ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ മൂടുന്നതാണ്. അവന്റെ അരികിലുള്ളവരോട്, അള്ളാഹുവിന്റെ അരികിലുള്ള മലക്കുകളോട് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നതാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകളെല്ലാം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് കാണാം. റമദാനിൽ അതിന് തീർച്ചയായും കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. സൂറത്തു യാസീൻ എന്നത് പരിശുദ്ധ ഖുർആനിലെ മുസ്ഹഫ്, നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫിന്റെ തർത്തീബ് അനുസരിച്ച് 36-ാമത്തെ സൂറത്താണ്. മക്കിയത്തായ സൂറത്താണിത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണിത്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ മക്കിയത്തായ സൂറത്തുകളുടെ പ്രത്യേകത ഈ സൂറത്തിൽ കാണാം. അഥവാ തൗഹീദിനെ കുറിച്ചും, അഥവാ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന ഇസ്ലാമിന്റെ അടിത്തറയെക്കുറിച്ചും, ആഖിറത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന, അതിന്റെ തെളിവുകൾ സ്ഥാപിക്കുന്ന മഹത്തായ ആയത്തുകൾ ഈ സൂറത്തിൽ കാണാം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. അള്ളാഹുവിലും അവന്റെ പരലോകത്തിലുമുള്ള ഉറച്ച വിശ്വാസം, പ്രത്യേകിച്ച് കുഫറും ഇൽഹാദുമൊക്കെ, ദീൻ അള്ളാഹുവിനെ കുറിച്ചുള്ള നിഷേധവും മതനിഷേധവുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കാൻ പിശാചിന്റെ സൈന്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ച് അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അവന്റെ ദീനിൽ ഉറച്ച യഖീൻ, ശരിയായ വിശ്വാസം മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ സൂറത്തിനെ കുറിച്ച് ചില തെറ്റായ ധാരണകൾ സമൂഹത്തിൽ കാണാം. ഈ സൂറത്തിന് ബാക്കിയുള്ള സൂറത്തുകളെക്കാൾ എന്തെങ്കിലും അധികമായി പ്രത്യേകത പറയുന്ന ഹദീസുകളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകതകൾ പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് സൂറത്തു അൽ മുൽക്കിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അതിന്റെ ആൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടാകും അത് സ്ഥിരമായി ഓതുന്ന ആൾക്ക്. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓതാൻ, അതും സൂറത്തു സജ്ദയും ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചത് കാണാം. സൂറത്തുൽ ബഖറയും ആലു ഇംറാനും പരലോകത്ത് രണ്ട് മേഘങ്ങളായി, അത് പഠിച്ച ആൾക്ക്, അത് ഓതുന്ന ആൾക്ക് തണൽ ഒരുക്കുമെന്ന ഹദീസിൽ കാണാം. എന്നാൽ ചില സൂറത്തുകളെ കുറിച്ച് ചില ഇല്ലാത്തത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് വേണം അത് പഠിച്ച് മനസ്സിലാക്കുകയും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിരപ്പെട്ടത് മനസ്സിലാക്കുകയും അല്ലാത്ത പ്രത്യേകതകൾ നമ്മൾ അതില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിലെ ഏത് സൂറത്തിനും അതിനെല്ലാം അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. കാരണം അത് മുഴുവൻ അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ ഇന്നതിന് ഇന്ന ശ്രേഷ്ഠതയുണ്ട് എന്ന് പ്രത്യേകമായി പറയാൻ നമുക്ക് തെളിവ് വേണം. അല്ലെങ്കിൽ ആർക്കും എന്തും ഖുർആനെ കുറിച്ച് പറയാം എന്ന സ്ഥിതി വരും, അത് പാടില്ല. ചില ആളുകൾ ചില മൗലവിമാർ ചാനലുകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് ഇന്ന പ്രശ്നമുണ്ടായാൽ ഇന്ന ആയത്ത് ഇത്ര തവണ ഓതുക എന്ന് പറയുന്നത് പോലെ തെറ്റാണത്. ഒരു സാധനം കാണാതായി, അപ്പോൾ ഈ ആയത്ത് 3333 തവണ ഓതുക. മകളുടെ വിവാഹം കഴിയാൻ ഈ സൂറത്ത് എല്ലാ ദിവസവും ഇത്ര തവണ ഓതുക. ഇങ്ങനെ ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതാണ് ഇന്ന് ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതെന്തോ അതാണ് പിൻപറ്റേണ്ടത്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനാണ്. തോന്നിയവനൊക്കെ തോന്നിയ ദീനിന്റെ പേരിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഈ ദീനും ബാക്കിയുള്ള ദീനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഈ ദീൻ അള്ളാഹു സംരക്ഷിച്ച ദീനാണ്. ഇതിന്റെ പേരിൽ ഇല്ലാത്തത് പറയാൻ ഒരാൾക്കും പാടില്ല. അതുകൊണ്ട് യാസീനിനെ അങ്ങനെ മറ്റുള്ള സൂറത്തുകളിൽ നിന്ന് കൂടുതൽ പ്രത്യേകത പറയുന്ന ഒരു ഹദീസും സഹീഹായ ശരിയായ പരമ്പരയിലൂടെ സനദിലൂടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ സൂറത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓതാൻ പറയുന്ന ഹദീസുകളുടെ കാര്യവും അതും ഒന്നുപോലും സഹീഹായി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ മരിച്ചടുത്ത് ഓതുന്ന സൂറത്താണിത്. തെറ്റാണ്, അതിന് തെളിവില്ല. ആകെ വന്നിട്ടുള്ള ഒരു ഹദീസ് ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഹദീസാണ്. അത് തന്നെ സഹീഹല്ല. അതിന്റെ അർത്ഥം മരിക്കാൻ പോകുന്ന ആൾക്ക് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതിക്കൊടുക്കുക എന്നാണ്. പക്ഷെ ആ ഹദീസ് തന്നെ സഹീഹായ പരമ്പരയിലൂടെ വന്നതല്ലെന്ന് ഹദീസിന്റെ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ, ഇമാം ദാറഖുത്നിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്. ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണാസന്നനായ ആൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് ആവശ്യപ്പെടുക എന്ന ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അത് സഹീഹായ ഹദീസാണ്. എന്നാൽ യാസീനെ കുറിച്ച് ഇതേ ആശയത്തിൽ വന്ന ഹദീസ് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് ഈ സൂറത്ത് പ്രത്യേകമായി ഓതണം എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദീൻ അതാണ് പാലിക്കേണ്ടതും അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും. നോക്കൂ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൽ മുസ്തഖീം, തൻസീലുൽ അസീസിർ റഹീം. യാസീൻ, ഖുർആനിന്റെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ ഇതുപോലുള്ള അക്ഷരങ്ങൾ കാണാം. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഖാഫ്, കാഫ് ഹാ യാ ഐൻ സാദ്, നൂൻ പോലെയുള്ള അക്ഷരങ്ങൾ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാം. അതിന്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറയുന്നു, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഈ ഹകീമായ ഖുർആൻ തന്നെ സത്യം, അങ്ങേയറ്റം യുക്തിപൂർണമായ ഖുർആൻ തന്നെ സത്യം. ഖുർആനിൽ പല സ്ഥലത്തും അക്ഷരങ്ങൾ ഇതുപോലെ അലിഫ്ലാം പോലെ, അലിഫ്ലാം മീം റാ പോലെ ഉള്ളത് പ്രയോഗിച്ച് തൊട്ടുടനെ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ധാരാളമായി കാണാം. അലിഫ്ലാം മീം ദാലികൽ കിതാബുൽ റൈബ ഫീ, അലിഫ് ലാം മീം തൻസീലുൽ കിതാബിൽ അറൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഇതുപോലുള്ള അക്ഷരങ്ങൾ, അർത്ഥം അള്ളാഹുവിന് മാത്രം അറിയുന്ന അക്ഷരങ്ങൾ പറഞ്ഞതിന് ശേഷം ഖുർആനിനെ കുറിച്ച് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് നമുക്ക് ഏകദേശം എല്ലാ ആയത്തുകളിലും കാണാം. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് ഇതാ, നോക്കൂ. ഖുർആൻ ഈ പറയുന്ന അക്ഷരങ്ങൾ ഇത് മാത്രമേ ഖുർആനിലുള്ളൂ. എല്ലാവർക്കും അറബികൾക്കെല്ലാം അറിയുന്ന അക്ഷരങ്ങൾ അതേ ഖുർആനിലുള്ളൂ. പക്ഷേ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധിക്കുകയില്ല. ഇത് മഹത്തായ ഖുർആനാണ്. അതുപോലെ ആ അക്ഷരങ്ങൾ അതിന് ചില പ്രത്യേകതകൾ കാണാം. അഥവാ ഖുർആനിൽ 14 അക്ഷരങ്ങളാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. ഇതുപോലെ 14 അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. അഥവാ സൂറത്തുകളുടെ തുടക്കത്തിൽ അർത്ഥം അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രൂപത്തിൽ നൂൻ, സാദ്, ഹാ, കാഫ്, യാ, മീം, ഖാഫ്, അലിഫ്, താ, ഐൻ, ലാം, ഹാ, സീൻ, റാ, ഈ 14 അക്ഷരങ്ങൾ. ഇത് ആർക്കെങ്കിലും പഠിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം ഒരു വാചകം പഠിച്ചു വെച്ചാൽ മതി. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. അത് കൂട്ടിവെച്ചാൽ ഒരു വാക്യം. അത് പഠിക്കാൻ എളുപ്പത്തിന് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് മാത്രം, അല്ലാതെ പറഞ്ഞു അതിന്റെ പിന്നിലല്ല. അതായത് നസ്സുൻ ഇതൊരു ഒരു വാക്കാണ്, ഒരു വാക്യമാണ്. ഹക്കീമും യുക്തി അടങ്ങിയിട്ടുള്ള ഒരു വാക്യമാണ്. ഖാതിഉൻ ഖണ്ഡിതമായ, അള്ളാഹുവിന്റെ കറ്റാത്ത വാക്കാണ്. ലഹു സിർറുൻ, അതിന്റെ പിന്നിലൊരു രഹസ്യവുമുണ്ട് എന്ന് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പണ്ഡിതന്മാരൊരു വാക്യം പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നു. നോക്കൂ, അറബിയിൽ 28 അക്ഷരങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന്റെ നേർ പകുതി 14 അക്ഷരങ്ങൾ ഇങ്ങനെ വന്നത് കാണാം. അതുപോലെ അക്ഷരങ്ങൾ അതിന് പല പ്രത്യേകതകളുണ്ട്. എല്ലാ ഹർഫുകളും ഒരുപോലെയല്ല. ഹർഫുകളിൽ ചില ഇസ്തിഅലാഇന്റെ ഹർഫ് എന്ന് പറയുന്ന ഹർഫുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ടയിൽ നിന്ന് ഒരല്പം ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ, ഹ പോലെ, അത് ഹ എന്ന് ഉച്ചരിക്കണം. ഹ എന്ന് പറഞ്ഞാൽ പോരാ, ഹ എന്ന് പറയണം. അതുപോലെ ഇല്ലത്തിന്റെ അക്ഷരങ്ങളുണ്ട്. രോഗം പിടിച്ച ദുർബലമായ അക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങൾ, അലിഫ്, വാവ്, യാ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. മറ്റു ചില വാക്കുകളുടെ കൂടെ, അക്ഷരങ്ങളുടെ കൂടെ ലയിച്ചു ചേരും. ഇങ്ങനെ അക്ഷരങ്ങൾ പല വിഭാഗങ്ങളാണ്. ഇതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും ഉള്ള അക്ഷരങ്ങൾ ഈ 14 കാണാം. എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള അക്ഷരങ്ങൾ ഈ 14 കാണാം. ഇങ്ങനെ ഒരുപാട് നമുക്ക് ബാഹിറായി നേർക്കുനേരെ നോക്കിയാൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ അക്ഷരങ്ങളിൽ കാണാം. അതിന്റെ യഥാർത്ഥ ആശയവും അർത്ഥവും റബ്ബു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ഖുർആനിൽ ഇത് പറഞ്ഞതിന്റെ അടുത്ത് പല സന്ദർഭങ്ങളിലും ഖുർആനിനെ കുറിച്ചുള്ള വാക്ക് ഖുർആൻ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന കാര്യം ഇതിന്റെ തൊട്ടുടനെ പറഞ്ഞത് കാണാം. കാരണം ഈ നിങ്ങൾക്കറിയാവുന്ന ഈ അക്ഷരങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ. എന്നാൽ ഒരാൾക്കും ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം, അള്ളാഹു പറയുന്നു വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആൻ തന്നെ സത്യം. ഖുർആനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നു. നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്യേണ്ടത്. സൃഷ്ടികളുടെ പേരിൽ ഒന്നിലും സത്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശറക, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരാൾ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ഖുർആനാണ് സത്യം എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റല്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അപ്പോൾ ഒരാൾ ഖുർആൻ ആണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്താണ് അവൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് അവൻ സത്യം ചെയ്തിട്ടുള്ളത്. ആ സത്യം ചെയ്യൽ തെറ്റല്ല. അതുകൊണ്ട് ഖുർആനാണ് സത്യം എന്ന് പറയാം. എന്നാൽ മറ്റൊരു സൃഷ്ടിയുടെ പേരിലും സത്യം ചെയ്ത് പറയാൻ പാടില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവയെ കൊണ്ട് സത്യം ചെയ്യും. അള്ളാഹു പലതിനെയും കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. സൂര്യനെ, ചന്ദ്രനെ, ശംസി വദ്ഹാഹ വൽ ഖമരി ഇദാ തലാഹ, ഇങ്ങനെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യും. അള്ളാഹു ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. വൽ ഖുർആനിൽ ഹകീം, ഖുർആനിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. എങ്ങനെയുള്ള ഖുർആനാണിത്? അൽ ഹകീം, ഹകീമായ ഖുർആനാണ്. അഥവാ മുഹ്കമുൻ, ഇത് മുഹ്കമായ ഖുർആനാണ്. ഒരു ബാത്തിലും ഇതിൽ ഒരു നിലക്കും കടന്നുകൂടിയിട്ടില്ല. ഇത് ഖണ്ഡിതമായ, ഇതിലെ നിയമങ്ങൾ വ്യക്തമായ ഗ്രന്ഥമാണ്. അതുപോലെ ഇതിൽ ഹിക്മത്തുണ്ട്, ഇതിൽ അങ്ങേയറ്റത്തെ യുക്തിയുണ്ട്. ഇതിൽ ഖൈറാണെന്ന് പറഞ്ഞത് ഒരിക്കലും ഷർറല്ല. ഇതിൽ ഷർറാണെന്ന് പറഞ്ഞത് ഒരിക്കലും ഖൈറല്ല. ഏതാണോ ഖൈർ അതിനെ അതിന്റെ മഹല്ലിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, ഏതാണ് തെറ്റ് അതിനെ അതിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. അതുപോലെ നന്മക്ക് കൃത്യമായ പ്രതിഫലം, തിന്മക്ക് അതിന് യോജിച്ച ശിക്ഷ, ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഹക്കീമാണ് ഈ ഖുർആൻ. ഖുർആനിൽ ഹക്കീം. എന്നിട്ട് നോക്കൂ, അള്ളാഹു സത്യം ചെയ്തു പറയുന്നത് ഈ മഹത്തായ കാര്യത്തെ കൊണ്ടാണ്. എന്നിട്ട് സത്യം ചെയ്ത് അവൻ പറയുന്ന കാര്യം ഏതാണ്? ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയെ, താങ്കൾ ലമിനൽ മുർസലീൻ, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലുകളിൽ പെട്ട വ്യക്തി തന്നെയാണ്, റസൂലുകളിൽ ഒരാൾ തന്നെയാണ് താങ്കൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചവന്റെ തിരുദൂതരാകുന്നു എന്നതാണ് സത്യം ചെയ്തു പറയുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. സത്യം ചെയ്യാൻ അള്ളാഹു ഉപയോഗിച്ചത് ഖുർആൻ. സത്യം ചെയ്തു പറയുന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച്. ഓ നബിയെ, താങ്കൾ അള്ളാഹു അയച്ച റസൂലുകളിൽ ഒരാളാണ്. അള്ളാഹുവിന്റെ മുൻഗാമികളായ റസൂലുകളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക്, അവരെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് സംശയമേതുമില്ലാതെ വ്യക്തമാകും അവരുടെ പരമ്പരയിൽ വന്ന വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നോക്കൂ, ഖുർആനും ഈ റസൂലും തമ്മിലുള്ള ബന്ധം. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റസൂലിനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ച തിരുദൂതരാണ് എന്നതിന് തെളിവായി ഖുർആൻ മാത്രം മതി. ഖുർആൻ തന്നെ ധാരാളമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ച ദൂതരാണ് എന്നതിന്. അപ്പോൾ നോക്കൂ, എത്ര നല്ല ബന്ധമാണ് അത് തമ്മിലുള്ളത്. മാത്രമല്ല ആ റസൂലുകളിൽ ഏറ്റവും ഉത്തമരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക ലമിനൽ മുർസലീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. താങ്കൾ അള്ളാഹുവിന്റെ റസൂലുകളിൽ ഒരാളാണ്. അഥവാ മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഒരാളെ ദൂതനായി തെരഞ്ഞെടുക്കുക എന്നതൊരു പുതിയ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞില്ലേ, മാ കുന്തു ബിദഅം മിനർ റസൂൽ, ഞാൻ റസൂലുകളിൽ ഒരു പുതിയ ആളൊന്നുമല്ല. മറിച്ച് അള്ളാഹു മുമ്പേ അവന്റെ നടപടിക്രമമാണ് അവൻ മനുഷ്യരിൽ നിന്ന് അവരെ നേർവഴിയിലാക്കാൻ അവന്റെ റസൂലുകളെ അയക്കുമെന്നത്. ആ റസൂലുകളിൽ ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ സിറാത്തിൻ മുസ്തഖീം. ഓ നബിയെ, താങ്കൾ ഏത് മാർഗത്തിലാണ്? അലാ സിറാത്തിൻ, ഒരു മാർഗത്തിലാണ്. മുസ്തഖീം, നേരായ മാർഗത്തിൽ. ഈ നബി പഠിപ്പിച്ച വഴി ഏതോ അതാണ് നേരായ വഴി. അല്ലാതെ ഏതെങ്കിലും കുഫറിന്റെ ആളുകളോ ഏതെങ്കിലും ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങൾ പടച്ചുണ്ടാക്കിയ കുഫറിന്റെ നേതാക്കന്മാരോ അവർ പഠിപ്പിച്ച ആശയങ്ങളോ അതൊന്നുമല്ല ഹക്ക്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനോതി ജീവിച്ചു കാണിച്ചു തന്ന വഴിയേതോ അതാണ് സിറാത്തുൽ മുസ്തഖീം. അലാ സിറാത്തുൽ മുസ്തഖീം തൻസീൽ അൽ അസീസ് റഹീം. മാത്രമല്ല ആ സിറാത്തുൽ മുസ്തഖീം തൻസീൽ, അത് അവതരിച്ചതാണ്. അൽ അസീസ് റഹീം, അസീസും റഹീമുമായ അള്ളാഹു അവതരിപ്പിച്ചതാണത്. അസീസ് എന്നാൽ അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവൻ, അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവൻ. അങ്ങനെയുള്ള അസീസ് ഇറക്കിയ ഖുർആൻ ഒരാൾക്കും തിരുത്താൻ കഴിയില്ല. അങ്ങനെ ഇറക്കിയ, അങ്ങനെ അസീസായ റബ്ബ് ഇറക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരാൾക്കും പരിപൂർണമായി ജനങ്ങളിൽ നിന്ന് മൂടിവെക്കാനോ അത് തിരുത്താനോ സാധ്യമല്ല. അത് എപ്പോഴും അത് പഠിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി ഉണ്ടാകും. അവൻ അവന്റെ സിറാത്തുൽ മുസ്തഖീമിനെതിരെ പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്ന അസീസാണ്. റഹീമുൻ, അവന്റെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചവർക്ക് റഹ്മത്ത് ചൊരിയുന്ന, കാരുണ്യം ചൊരിയുന്ന റബ്ബാണ്. ഇൻഷാഅല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദിവസം വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിന്ന് അതിലായി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.